Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Atha nirapeksha ser avadharaya vipala tavat na atah param asti ityo avitraya vipaladana samivatan bharadvajan sukeshan tadangya ഋഷിമാര് ആത്മവിദ്യ ഗ്രഹിക്കുന്നതിന് വേണ്ടി പോയി. വിപ്രാതൻ അവരോട് തപസ്സമത്തും മറ്റും അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യം അവരോട് തപസ്സാണ് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ട്? ആത്മവിദ്യ അതിന്റെ ഉത്പത്തിയിൽ തപസ്സിനെ ആശ്രയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉപദേശിച്ചു. അവസാനം പറയുന്ന ഇതപ്പുറം നാസ്തി, ഇതിനപ്പുറം ഇനി ഒന്നും പറയാനില്ല, ഇതാണ് അവസാനം എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ അത് നിരപേക്ഷമാണ്, മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല, നിരവശേഷമാണ്. അവിടെ വ്യക്തമായി പറഞ്ഞു. അതുപോലെ ഇവിടെയും പറയുന്നു, എന്താണ് ഈ വിദ്യ? ഒന്നിനെയും അപേക്ഷിക്കുന്നില്ല, ഈ വിദ്യ പൂർണ്ണമാണ്, ഈ വിദ്യ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയണം. അല്ല, അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം. ഇവിടെയും രണ്ടും പറയുന്നുണ്ട്. ആത്മവിദ്യയുടെ സന്ദർഭങ്ങളിലെല്ലാം ഇത് രണ്ടും പറയുന്നുണ്ട്. ആത്മവിദ്യ എങ്ങനെ സാവശേഷമായിരിക്കുന്നു എന്ന് വെച്ചാൽ മറ്റുള്ളതിനേക്ക് ആശ്രയിക്കുന്നു. അതെങ്ങനെ നിരവശേഷമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിരപേക്ഷമായിരിക്കുന്നു. ഇത് സമഗ്രമായി നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് പല ആശയക്കുഴപ്പങ്ങളും വരും. ഇതിനെ സംബന്ധിച്ച് പല വൈരുദ്ധ്യങ്ങളും നമ്മുടെ മനസ്സിൽ തോന്നും. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഒരു സ്ഥലത്ത് കർമ്മത്തെ ത്യജിക്കണമെന്ന് പറയുന്നു, ഒരു സ്ഥലത്ത് കർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കണമെന്ന് പറയുന്നു. ഇതൊക്കെ എങ്ങനെ പൊരുത്തപ്പെടുത്തും? അങ്ങനെ ആശയക്കുഴപ്പം വരും. അതിവിടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് പിപ്പലാദൻ ഉപദേശിച്ചതുപോലെ ഉപദേശിക്കണം. അതാ, ഇത് പൂർണ്ണമാണ്, ഇത് നിരപേക്ഷമാണ്, ഇതിനപ്പുറമൊന്നുമില്ല, അങ്ങനെ പറയണം. അല്ല, ഇനി ഇതെന്തിനെങ്കിലും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയണം. അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യം ചോദിച്ച ശ്രോതാവിന്റെ ചോദ്യത്തിന്റെ താല്പര്യം എന്നാണ്. നല്ല അവധാരണമിതം ഇത് അന്യത് വക്തവ്യം തപോ ദമ ഇത്യാദി. ഇത് അവസാനിപ്പിക്കുന്നില്ല ഇവിടെ. ഇത് നിരപേക്ഷമെന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? വീണ്ടും പറയുന്നു, തപസ്, ദമം, ശമദമാദികൾ, വേദം, അംഗങ്ങൾ, ഇങ്ങനെ പലതും ഇനി വീണ്ടും പറയുന്നു. അപ്പൊ ബ്രഹ്മവിദ്യ ഇവിടെ പൂർണ്ണമായെങ്കിൽ പിന്നെ എന്തിനാത് പറയണം? ബ്രഹ്മവിദ്യ നിരപേക്ഷയാണെങ്കിൽ എന്തിനാണ് ഇനി തപസ്സിനെയും ദമത്തെയൊക്കെ പറയുന്നത്? പിപ്പലാദൻ പറഞ്ഞതുപോലെ ഇതപ്പുറം അസ്ഥി, ഇതിനപ്പുറം ഇനി ഒന്നുമില്ല എന്നല്ല പറയുന്നു. ഈ തത്വമെല്ലാം പറഞ്ഞതിന് ശേഷവും വീണ്ടും അടുത്ത് ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങളിൽ തപസ്സിനെ കുറിച്ച് പറയുന്നു, ബ്രഹ്മചര്യം പോലുള്ള അനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയുന്നു, സത്യം വക്തവ്യം ഉച്ചത ആചാര്യണ നത്തോ ഉക്ത ഉപനിഷത് ശേഷതയാ തത്സഹകാരി സാധനാന്തര അഭിപ്രായണവ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇവിടെ വക്തവ്യം ഉച്ചത ആചാര്യണ, ഇനി പറയാൻ ശേഷിച്ചതിനെ ആചാര്യൻ പറയുന്നുണ്ട്. പക്ഷേ നത്തോ ഉക്ത ഉപനിഷത് ശേഷതയാ, നിങ്ങൾ ധരിക്കുന്നത് പോലെ ഈ ആത്മവിദ്യ അതിന്റെ ഫലം നൽകുന്നതിൽ ഇതിനെയൊക്കെ ആശ്രയിക്കുന്നു എന്ന തരത്തിലല്ല. സഹകാരി സാധനാന്തര അഭിപ്രായം, വിദ്യ ഫലം കൊടുക്കണമെങ്കിൽ ഇത്തരം സാധനകൾ അതിനോടൊപ്പം വേണമെന്നുള്ള രീതിയിലല്ല. ഹിന്ദു ബ്രഹ്മവിദ്യാപ്രാപ്തി ഉപായ അഭിപ്രായണ. പിന്നെ എന്തിനു വേണ്ടി പറയുന്നു? ബ്രഹ്മവിദ്യാപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ എന്നുള്ള നിലയ്ക്ക് ബ്രഹ്മവിദ്യയ്ക്ക് ഫലത്തെ കൊടുക്കുന്നതിന് ഇത് വേണമെന്നില്ല. അത് സ്വയം സക്ഷമമാണ്. പ്രകാശത്തിന് ഇരുളനെ നശിപ്പിക്കാൻ മറ്റാരുടെയും സഹായം ആവശ്യമില്ല. ആ പ്രകാശം നിഷ്പന്നമായോ അതിന്റെ സ്വഭാവം കൊണ്ട് തന്നെ അവിടെ ഇരുള് അസ്തമിക്കും. മറിച്ച് ബ്രഹ്മവിദ്യ പ്രാപ്തി ഉപായ അഭിപ്രായണ, ബ്രഹ്മവിദ്യ പ്രാപ്തിക്കുള്ള ഉപായങ്ങൾ പലതുണ്ട്. വേദവും അഗ്നിഹോത്രവും തപസ്സും സർവവും സർവാപേക്ഷാച യജ്ഞാദിശ്രുതി രശവത്. ബ്രഹ്മസൂത്രത്തിലൊരു സൂത്രമുണ്ട്, വളരെ പ്രസിദ്ധമാണ്. സർവാപേക്ഷ, സർവത്തെയും അപേക്ഷിക്കുന്നു. ബ്രഹ്മവിദ്യ സർവത്തെ അപേക്ഷിക്കുന്നു, യജ്ഞാദികളെല്ലാം അപേക്ഷിക്കുന്നു എന്നിങ്ങനെ അവിടെ വിശദമായി ഭാഷ്യകാരൻ ചർച്ച ചെയ്യുന്നു. അതാണ് ബ്രഹ്മവിദ്യ പ്രാപ്തി ഉപായ അഭിപ്രായണ, ബ്രഹ്മവിദ്യ പ്രാപ്തിക്കുള്ള ഉപായം എന്നുള്ള നിലയ്ക്കാണ്. അതാണ് ഈ പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വായിച്ച് മനസ്സിലാകുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ വരുന്നത്. വിവേക ചൂടാമണിയും മറ്റും പഠിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പറയും, എന്താണോ ഇത്, കർമ്മം കൊണ്ട് സാധ്യമല്ല, പ്രാണായാമ ശതേന, പ്രാണായാമം കൊണ്ട് സാധ്യമല്ല. അപ്പോൾ അത് വായിക്കുന്നവൻ അന്ന് തന്നെ പ്രാണായാമം നിർത്തും, കാരണം വിവേക ചൂടാമണി പറഞ്ഞിരിക്കും പ്രാണായാമം നിഷ്പ്രയോജനമാണ്, കർമ്മം സാധ്യമല്ല. ആ ശ്ലോകം മുഴുവൻ ഞാൻ ഓർക്കുന്നില്ല, അങ്ങനൊരു ശ്ലോകമുണ്ട്. കർമ്മം കൊണ്ട് സാധ്യമല്ല. വിവേക ചൂടാമണി വിദ്വാൻമാരെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ അനുസ്മരിക്കാറുണ്ട്. അപ്പോ പ്രാണായാമം കൊണ്ട് സാധ്യമല്ല, കർമ്മം കൊണ്ട് സാധ്യമല്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അത് മനസ്സിലാകണമെങ്കിൽ ബ്രഹ്മസൂത്രത്തിൽ പോകണം. വിവേക ചൂടാമണി എന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. അത് വിശദമായി മനസ്സിലാക്കി തരുന്ന അവിടെയാണ്. അപ്പോൾ വിവേക ചൂടാമണി പഠിച്ച വിദ്വാനായി പ്രസവം മുടക്കി കക്ഷത്ത് വെച്ചിട്ട് ഉപദേശിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര പേരാണ് വഴിയാധാരമാകുന്നത്? ബ്രഹ്മസൂത്രത്തിലാണ് അത് വിശദീകരിക്കുന്നത്. എന്താണ് കർമ്മ ആവശ്യമുണ്ടോ ഇല്ലയോ? കർമ്മ ആവശ്യമുണ്ട്, ഉപാസനകൾ ആവശ്യമുണ്ട്, തപസ് സത്യം എല്ലാം ആവശ്യമുണ്ട്, വിധി നിഷേധങ്ങളെല്ലാം ആവശ്യമുണ്ട്, ജ്ഞാനോത്പത്തിക്ക് വേണ്ടി ഇതൊന്നും ആവശ്യമില്ല. ഇവിടെ ജ്ഞാനത്തിന് അതിൻ്റെ ഫലത്തെ കൊടുക്കുന്ന ഇത് വളരെ നിസ്സാരമായൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കി മറുഭാഗത്തെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ ആശയക്കുഴപ്പം വരും. പറയും, സ്വാമിയാണ്, വിധി നിഷേധങ്ങളൊന്നും എനിക്കില്ല, സർവതന്ത്ര സ്വതന്ത്രനാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞു നടക്കും. കേവലം സ്വാമിത്വ അഭിമാനവും കൊണ്ട് അത് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. വേദഹി തദംഗൈശ്ച സഹപാഠേന സമീകരണ. ബ്രഹ്മവിദ്യാ പ്രാപ്തി ഉപായ അഭിപ്രായം. എന്തുകൊണ്ടാണ് വേദഹി തദംഗൈശ്ച സഹപാഠേന സമീകരണ? ഇവിടെ ഈ തത്വത്തെ പറയുന്നത് പറയുന്നിടത്ത് അടുത്ത് പറയുന്നുണ്ട്. അടുത്ത മന്ത്രം, തസ്യൈ തപോ ദമ കർമ്മേതി പ്രതിഷ്ഠ വേദാഹ സർവാംഗാണി സത്യം ആയതനം. ശ്രോത്രസ്യ ശ്രോത്രം മനസ്സോ മനോയതെന്നെല്ലാം വലിയ തത്വത്തെ പറഞ്ഞതിന് ശേഷം ഇവിടെ പറയുന്നു തസ്യൈ തപഃ ദമഃ കർമ്മ. വീണ്ടും കർമ്മത്തിലേക്ക് വന്നു. വേദാ സർവ അംഗങ്ങൾ, ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഷഡംഗങ്ങൾ, ഇതിലേക്കെല്ലാം വീണ്ടും വന്നിരിക്കുന്നു. അതിനോട് പറയുന്നു വേദേഹി തദംഗൈശ്ച സഹപാഠേന. ഇതെല്ലാം ഒരുമിച്ച് വന്നിരിക്കുന്നു. തത്വജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് തന്നെ തപസ്സും ദമവും എല്ലാം വന്നിരിക്കുന്നു. നമ്മുടെ സ്വാമി പറയുന്ന എന്താണോ, ഞാൻ തത്വജ്ഞാനിയാണ്, വിധി നിഷേധങ്ങളില്ലാത്തവനാണ്, എനിക്കിനി പ്രത്യേകിച്ച് തപസ്സിന്റെ ആവശ്യമില്ല, എനിക്കിനി കർമ്മത്തിന്റെ ആവശ്യമില്ല, എനിക്ക് വേദത്തിന്റെ ആവശ്യമില്ല, ഇവിടെ അങ്ങനെയല്ല, ഇതിനെല്ലാം ചേർത്ത് പഠിച്ചിരിക്കുന്നു എന്നാണ്. സമീകരണ ഏകമാക്കിയിരിക്കുകയാണ്. ഇവിടെ ഇതിനൊന്ന് രണ്ടായി കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സാധകന്റെ ദൃഷ്ടിയിൽ, ഒരു സാധനയുടെ ദൃഷ്ടിയിൽ ഈ തത്വജ്ഞാനത്തിന് തുല്യമാണ് ഇതെല്ലാം, കർമ്മവും വേദവും അംഗങ്ങളും തപസ്സും എല്ലാം. സാധകൻ എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുന്നവനാണ്, സിദ്ധനല്ല. സിദ്ധന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. തുടക്കത്തിലെ ഞാൻ പറഞ്ഞു, മഹാത്മാക്കളെ നമ്മൾ ദൂരെ നിന്ന് നമസ്കരിക്കാനേ പാടുന്നു. ഇതൊന്നും അവിടെ കൊണ്ടുപോയി ഘടിപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ ചർച്ച ചെയ്യുന്നപ്പോഴും സാധകന്മാരെ കുറിച്ചാണ്. നമ്മൾ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും സാധകന്മാരെയാണ്. അവിടെയാണ് അവരാണ് ഈ ചർച്ചയ്ക്ക് വിഷയമാകുന്നത്. അവരെ സംബന്ധിച്ച് തത്വജ്ഞാനം പ്രാപ്യം പ്രാപിക്കേണ്ടതാണ്, പ്രാപിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തത്വജ്ഞാനം കേവലം സാധനയാണ്. അവിടെ ശ്രുതി അവർക്ക് വേണ്ടി തത്വജ്ഞാനത്തെ ഉപദേശിക്കുമ്പോൾ അതിനോട് ചേർന്ന് സഹപാഠേന സമീകരണം തപ പ്രഭൃതിയിലാം, തപസ് വേദം കർമ്മം എല്ലാം ഒരേ ഗ്രേഡിപ്പെടുത്തിയിരിക്കുന്നു. എന്താ എന്റെ താല്പര്യം? നഹി വേദാനാം ശിക്ഷാദ്യങ്കാനാം ച സാക്ഷാത് ബ്രഹ്മവിദ്യാശേഷത്വം തത്സഹകാരി സാധനത്വം വ ആണ് സിദ്ധാന്തം. വേദം, ശിക്ഷ തുടങ്ങിയ അംഗങ്ങൾ, അടുത്ത് വേദാഹ അംഗാനി എന്ന് പറയും. സാക്ഷാത് ബ്രഹ്മവിദ്യാശേഷത്വം ന, സാക്ഷാത് ബ്രഹ്മവിദ്യയുടെ അംഗങ്ങളല്ലാത്ത എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മവിദ്യയുടെ സാക്ഷാത് അംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബ്രഹ്മവിദ്യയുടെ ഫല ബ്രഹ്മവിദ്യ അതിന്റെ ഫലത്തിൽ നൽകുന്നതിന് ഇതിനെയൊന്നും ആശ്രയിക്കുന്നില്ല. അഗ്നിയുടെ ഉദാഹരണം മനസ്സിലിരിക്കും. അതിന് സഹകാരിയല്ല. ബ്രഹ്മവിദ്യക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതിന്, ജീവനെ മുക്തനാക്കുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നിരപേക്ഷമാണ്, സ്വയം സക്ഷമമാണ്. കർമ്മങ്ങളെപ്പോലെയല്ല. കർമ്മങ്ങൾ ഫലത്തെ കൊടുക്കുന്നതിന് മറ്റു പലതിനെ ആശ്രയിക്കുന്നുണ്ട്. അടുത്തിനി അത് ചോദിക്കും. കാരണം ഈ ചർച്ച വൈദികമാണ്, വേദമാണ് ഇതിന്റെ പശ്ചാത്തലം. വേദത്തിൽ കർമ്മങ്ങളെ കുറിച്ച് ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട്, അവിടെ അംഗികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, സഹകാരികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ഒരു യാഗം, അത് ഫലത്തെ നൽകുന്നതിന് അംഗങ്ങളെ അപേക്ഷിക്കുന്നു. മുഖ്യയാഗത്തിൽ നിന്ന് അപൂർവം ഉണ്ടാകുന്നു, അംഗയാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന അപൂർവങ്ങൾ അതിനോടുകൂടി ചേരണം. ചേർന്ന് സ്വർഗം തുടങ്ങിയ ഫലത്തെ ഉണ്ടാക്കുന്ന, ഇതൊക്കെ കർമ്മത്തിന്റെ നിയമങ്ങളാണ്. അതുപോലെ ഇവിടെ ആത്മവിദ്യയെ സംബന്ധിച്ച് ചിന്തിക്കരുത്. ഇത് പ്രകാശത്തെ പോലെയാണ്, അഗ്നിയെപ്പോലെയാണ്, ഇതിന്റെ സ്വഭാവം വേറെയാണ്. അതുകൊണ്ട് സാക്ഷാത് ബ്രഹ്മവിദ്യാശേഷത്വം ഇവിടെ വരുന്നത്, പരമ്പരയ ബ്രഹ്മവിദ്യാശേഷത്വം വരും. സാക്ഷാത് സമുച്ചയം വരത്തില്ല, ക്രമമായ സമുച്ചയം വരാം. അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇതിന്റെ ചർച്ച വേദത്തെ വിട്ടിട്ട് ചർച്ച ചെയ്യാൻ ആർക്കും അവകാശമില്ല, ഭാഷ്യകാരനും അവകാശമില്ല. കാരണം ഉപനിഷത്ത് വേദഭാഗമാണ്. വേദത്തിൽ മറ്റു ഭാഗങ്ങളിൽ വരുന്ന നിയമങ്ങൾ അതേപടി ഇവിടെ സ്വീകരിക്കാനും പറ്റത്തില്ല. എന്നുവെച്ചാൽ പൂർവ്വമീമാംസയിൽ കർമ്മങ്ങൾ ഫലം ഇവയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ സ്വീകരിച്ചിരിക്കുന്ന മീമാംസകരുടെ നിയമങ്ങളൊന്നും ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അവിടെ ചർച്ച ചെയ്യുന്നതെല്ലാം എന്താണ്? ജഡമായ കർമ്മങ്ങളെക്കുറിച്ചാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രകാശത്തെക്കുറിച്ചാണ്. എന്നാൽ ഒരു പൂർവക്ഷിയുടെ ചോദിക്കുകയാണ്, സഹപഠിതാനാമപ്പി യഥായോഗ്യം വിഭജ്യ വിനിയോഗ ഇത് ചെയ്ത് യഥാ സൂക്തവാക അനുമന്ത്രണ മന്ത്രാണാം യഥാ ദൈവതം വിഭാഗ. പൂർവമീമാംസയിൽ ചർച്ച ചെയ്ത ഒരു കാര്യത്തെ ഇവിടെ പൂർവപക്ഷി ഉന്നയിക്കുകയാണ്. എന്താണ് സൂക്തവാക അനുമന്ത്രണ മന്ത്രങ്ങൾ? ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കർമ്മത്തിന്റെ അവസാന ഭാഗത്ത്, യാഗങ്ങളുടെയും മറ്റും അവസാന ഭാഗത്ത് മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവതകളെ ആവാഹിക്കുന്നു. കർമ്മ സമാപ്തിയിൽ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവകളെ വിസർജനം ചെയ്യുന്നു. അവിടെയാണ് ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ മന്ത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ മന്ത്രങ്ങളിൽ പല ദേവതകളെ കുറിച്ച് പറയുന്നു. അഗ്നി, ഇന്ദ്രൻ തുടങ്ങി പല ദേവതകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു? ഓരോ കർമ്മത്തിനും ഏതാണോ ദേവത, ആ ദേവതയ്ക്കനുസരിച്ച് പല കർമ്മങ്ങളിൽ ഒരേ മന്ത്രത്തെ ഉപയോഗിക്കുന്നു. നമ്മൾ പറഞ്ഞിരിക്കുന്നത് യഥായോഗ്യം വിഭജ്യ വിനിയോഗ. ഏതാണോ ആ കർമ്മത്തിലെ ദേവത, ആ ദേവതയ്ക്ക് അനുസരിച്ച് യഥായോഗ്യം വിഭജ്യ വിനിയോഗ. ഈ മന്ത്രത്തെ വിഭജിച്ച് ഓരോ കർമ്മത്തിനും പ്രത്യേകം പ്രത്യേകം ഉപയോഗിക്കുന്നു. സഹപഠിതാനാമപി, ഒരുമിച്ചാണ് പഠിച്ചിരിക്കുന്നതെങ്കിലും അതുപോലെ ജ്ഞാനത്തെയും കർമ്മത്തെയും വേദത്തെയും തപസ്സിനെയും എല്ലാം കൂടെ ഒരുമിച്ച് ഒരേ ഭാഗത്ത് പഠിച്ചിരിക്കുന്നു ഉപനിഷത്തിൽ. അതിന്റെ വിനിയോഗം ഇനി എങ്ങനെയായിരിക്കും, എങ്ങനെ വേണം? അത് ഈ പൂർവമീമാംസകൾ പറയുന്നത് പോലെയാണോ അതോ മറ്റേതെങ്കിലും രീതിയിലാണോ? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. യഥാ സൂക്തവാക അനുമന്ത്രണ മന്ത്രാണാം യഥാ ദൈവതം വിഭാഗ തഥാ തപോദമ കർമ്മ സത്യാദീനാം ബ്രഹ്മവിദ്യാശേഷ്യത്വം തസ്സഹകാരി സാധനത്വം. ഒരേ മന്ത്രത്തെ തന്നെ പല ദേവതകളെ കുറിച്ച് അതിൽ പരാമർശിച്ചിരിക്കുന്നുണ്ട്, പല കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്നു. അതുപോലെ ഇവിടെ പറയുന്ന തപസ് ദമം കർമ്മങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ ആത്മവിദ്യയിലും ഉപയോഗിക്കണം. ആത്മവിദ്യ ഫലം നൽകുന്നതിന് ഇതെല്ലാം സഹകാരിയായിരിക്കുമോ? ഇതുകൂടെ കൂടിച്ചേർന്നാലേ ആത്മവിദ്യ ഫലം നൽകത്തുള്ളൂ. അപ്പോ ഒരുവനിൽ ആ ചോദ്യത്തിന് താല്പര്യം വരുന്നു. ഒരുവനിൽ ആത്മവിദ്യ പ്രകാശിക്കുമ്പോൾ അവന് തപസ്, ദമം, കർമ്മങ്ങൾ, വേദം ഇതിന്റെ എല്ലാം അനുഷ്ഠാനം ആവശ്യമാണോ? അവനിത് ത്യജിക്കാമോ? ത്യജിച്ചു കഴിഞ്ഞാൽ വേദത്യാഗം കൊണ്ട് വരുന്ന പാപം അവനെ ബാധിക്കുമോ? വൈദികന്മാർ പറയുന്ന എന്താണ്? വേദത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഉപനയനം ചെയ്ത് വേദത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മരണം വരെ, അന്ത്യേഷ്ടി കർമ്മം വരെ വേദത്തെ പിന്തുടരണം, വേദോക്തമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതെന്ത് ഉപാസനയായാലും എന്ത് ജ്ഞാനമായാലും അതിന് തിരിച്ചു കഴിഞ്ഞാൽ പാപം വരും, അത് ഉപേക്ഷിക്കാൻ പാടില്ല. ഇവിടെ അദ്വൈതി പറയുന്ന എന്താണ്? അതെന്നെ ഉപേക്ഷിക്കാം. ജ്ഞാനോത്പത്തിക്ക് വേണ്ടി അത് സഹായിക്കുന്നതുവരെ അതിനെയൊക്കെ സ്വീകരിക്കാം. ജ്ഞാനോത്പത്തിയിൽ അത് നിഷ്പ്രയോജനമായതുകൊണ്ട് അതിനെല്ലാം ത്യജിക്കാം. അപ്പൊ കർമ്മം ഒരു ബന്ധനമല്ല. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മീമാംസകൻ പറയുന്നു കർമ്മം ഒരു ബന്ധനമാണ്, അത് വിടാൻ പാടില്ല, അത് ചെയ്ത് തന്നെ തീർന്നു, ഒരിക്കലും അത് ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് കരുതുമ്പോൾ അത് ബന്ധനമായി. അദ്വൈതി എന്താ പറയുന്നത്? അതിനെ ബന്ധിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. ജ്ഞാനോത്പത്തിയിൽ കർമ്മം നിലനിൽക്കത്തില്ല. അപ്പൊ കർമ്മത്തെ ഉപേക്ഷിക്കണം, ഉപേക്ഷിക്കാം. അങ്ങനെ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും പാപമല്ല. നിത്യകർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള സർവകർമ്മങ്ങളെയും ഇവിടെ തിരിക്കാം. അതിന്റെ ആവശ്യം ആ ഞാൻ ഉത്പത്തിക്ക് വേണ്ടി മാത്രമാണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഉത്പത്തിക്ക് സഹായിക്കും. ഞാൻ ഉത്പത്തിയിൽ കർമ്മങ്ങളെ ത്യജിക്കാം. കർമ്മത്യാഗം കൊണ്ട് പാപം ഉണ്ടാകത്തില്ല, അതാണ് പറഞ്ഞു വരുന്നത്. വേദാനം തദംഗാനം ച അർത്ഥപ്രകാശകത്വേന കർമ്മ ആത്മജ്ഞാന ഉപായത്വം ഇത്യേവം സ്വയം വിഭാഗോ യുജ്യത. അർത്ഥസംബന്ധ ഉപപത്തി സാമർഥ്യ പൂർവശ പറയാണ്. വേദവും തദംഗങ്ങളും എല്ലാം അർത്ഥപ്രകാശകത്വം, അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു. കർമ്മജ്ഞാന ഉപായത്വം, കർമ്മത്തിനത് ഉപായമാണ്. ആത്മജ്ഞാനത്തെ വേദമാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ പറയുന്ന കർമ്മകാണ്ഡത്തിലെ ആത്മജ്ഞാനത്തെക്കുറിച്ചാണ്. കർമ്മം എന്തുകൊണ്ടും ചെയ്യുന്നു, ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട്, ആത്മാവ് മരണശേഷം സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തെ സ്വീകരിക്കും, അവിടെ ഈ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കും. ഇത്തരത്തിൽ ശരീരഭിന്നമായ ഒരു ആത്മാവിനെ ബോധിപ്പിക്കുന്നുണ്ട് വേദം, മീമാംസയുടെ അഭിപ്രായം. അതാണ് അർത്ഥപ്രകാശകമാണ്. കർമ്മം ആത്മാവ് തുടങ്ങിയ അർത്ഥത്തെ അത് പ്രകാശിപ്പിക്കുന്നുണ്ട്. ദൈവംഹിയായ വിഭാഗ വിദ്യത. അതുകൊണ്ട് ആത്മജ്ഞാനത്തോടൊപ്പം ഇതെല്ലാം ആവശ്യമാണ്. അർത്ഥസംബന്ധ ഉപത്തി സാമർഥ്യ, ഇതിന് അർത്ഥസംബന്ധമുണ്ട്. കർമ്മം ആത്മാവ് തുടങ്ങിയ അർത്ഥങ്ങളെ ഇത് വെളിപ്പെടുത്തുന്നു എന്നുള്ള യുക്തി കൊണ്ട് ജ്ഞാനത്തോടൊപ്പം ഇതെല്ലാം സ്വീകരിക്കണം എന്നാണ് വൈദികന്റെ അഭിപ്രായം. അയുക്തേഹി, ഇനി സിദ്ധാന്തം പറയുന്നു അത് ശരിയല്ല. നയം വിഭാഗോ ഘടനാം പ്രാഞ്ചതി, നിങ്ങളീ പറയുന്ന വിഭാഗം മീമാംസയെ സംബന്ധിച്ച് ശരിയാണ്. സൂക്തവാക അനുമന്ത്രമന്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ആത്മവിദ്യയെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. നഹി സർവക്രിയാകാരക ഫലഭേദ ബുദ്ധി തിരസ്കാരണ്യ ബ്രഹ്മവിദ്യായ ശേഷാപേക്ഷ സഹകാരി സാധന സംബന്ധോവ യുജ്യതേ. തീർത്ഥം നിഷേധിക്കും. സർവക്രിയാകാരക ഫലഭേദ ബുദ്ധി തിരസ്കാരണ്യ ക്രിയ കാരകങ്ങൾ ഫലം ഇങ്ങനെയുള്ള ഭേദബുദ്ധിയെ തിരസ്കരിക്കുന്ന ബ്രഹ്മവിദ്യ, ഇന്ന കർമ്മം ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം, ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം തിരസ്കരിക്കുന്ന ബ്രഹ്മവിദ്യ അത് ശേഷാപേക്ഷ, അത് അതിന്റെ അംഗത്തെ അപേക്ഷിക്കുന്നില്ല. സഹകാരി സാധന സംബന്ധം, അതിന് മറ്റൊന്നുമായിട്ട് സമുച്ചയിക്കാൻ സാധ്യമല്ല. അതാണ് സഹകാരി സാധന സംബന്ധം, സമുച്ചയം. അതിന് കർമ്മവുമായിട്ടോ ഉപാസനയുമായിട്ടോ ഒന്നും സമുച്ചയിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അവിടെ സർവഭേദ നിവൃത്തിയാണ് സംഭവിക്കുന്നത്.